السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين، أما بعد. سنهن رنيا سهودر نغره. നമ്മൾ കിതാബുൽ ബുയൂഇൽ നിന്നും രണ്ട് ക്ലാസുകൾ എടുത്തു കഴിഞ്ഞു. അവസാനമായി നമ്മൾ സംസാരിച്ചു വെച്ചത് ഷുറൂത്തു സിഹ്ഹത്തിൽ ബൈഉ അഥവാ കച്ചവടം ഇസ്ലാമികമായി സാധുവാകാനുള്ള, ശരിയാകാനുള്ള നിബന്ധനകൾ എന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ മൂന്ന് നിബന്ധനകൾ നമ്മൾ വിവരിക്കുകയുണ്ടായി. ഒന്നാമതായി അത്തറാദി മിനൽ ബായിഇ വൽ മുഷ്തരി ഇല്ലാ മൻ ഉഖ്രിഹ ബിഹഖിൻ, വിൽക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും പരസ്പരം തൃപ്തിയുണ്ടായിരിക്കുക, ഇല്ലാമൻ ഉഖ്രിഹ ബിഹഖിൻ, ന്യായമായ കാരണങ്ങൾ കൊണ്ട് വിൽക്കുവാനോ വാങ്ങുവാനോ നിർബന്ധിക്കപ്പെട്ടവനല്ലാതെ, അഥവാ ചില ഘട്ടങ്ങളിൽ അങ്ങനെ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥകൾ വരാം ഷറഇൽ. അപ്പൊ അത്തരം ഘട്ടങ്ങളിലല്ലാതെ സാധാരണ നിലക്ക് തൃപ്തി വിൽക്കുന്നവനിൽ നിന്നും വാങ്ങിക്കുന്നവനിൽ നിന്നും നിർബന്ധമാണ്. രണ്ടാമത്തേത് അൻ യകൂന അൽ ആഖിദു ജായിസു തസറുഫ് ബി അൻ യകൂന കുല്ലു മിൻഹുമാ ഹുറൻ മുകല്ലഫൻ റഷീദൻ, ഈ കരാറിൽ ഏർപ്പെടുന്ന വിൽക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും ഷറഈയായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ അനുവാദമുള്ള ആളായിരിക്കണം. ഉദാഹരണത്തിന് സ്വതന്ത്രനും അതേപോലെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും സാമ്പത്തിക രംഗത്ത് വിവേകവും അഥവാ പിന്നെ ആളുകൾക്ക് പിന്നെ പറ്റിക്കാൻ പറ്റിയ വലിയ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ തീരെ വിവേകമില്ലാത്ത, കഴിവില്ലാത്ത ആളാകാൻ പാടില്ല. മറിച്ച് സ്വതന്ത്രനും ബുദ്ധിയും സാമ്പത്തിക രംഗത്ത് ക്രയവിക്രയങ്ങൾ നടത്താൻ ഉള്ള വിവേകവും അതേപോലെ തന്നെ പ്രായപൂർത്തിയും എത്തിയ ആളായിരിക്കണം. അതിൽ നമ്മൾ പറഞ്ഞു തമയുസെത്തിയ കുട്ടിയാണെങ്കിൽ ലാഭം നഷ്ടം വസ്തുക്കളുടെ വില അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എത്തിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയിന്റെ അനുവാദത്തോടുകൂടി കച്ചവടം നടത്താം എന്നുള്ളത് നമ്മൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഷർത്തായിട്ട് നമ്മൾ പറഞ്ഞത് യകൂനൽ മബീഉ മിമ്മാ യുബാഹുൽ ഇൻതിഫാഉ ബിഹി മുത്ലഖൻ, ദറൂറത്തിന്റെ സന്ദർഭങ്ങളിലല്ല എങ്കിൽ പോലും ഉപകാരമെടുക്കൽ അനുവദനീയമായ ഉപകാരമുള്ള വസ്തുവായിരിക്കണം വിൽക്കപ്പെടുന്നത്. വിൽക്കപ്പെടുന്ന വസ്തുവിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം, ആ ഉപകാരം ഹലാലായ ഉപകാരവുമായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ ഷർത്തായിട്ട് നമ്മൾ എണ്ണിയത്. ഇതിന്റെ എല്ലാം വിശദീകരണങ്ങൾ പിന്നെ കഴിഞ്ഞ ക്ലാസ് കേട്ടാൽ ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ നിബന്ധനയാണ്. അൻ യകൂനൽ മബീഉ മംലൂഖൻ ലിൽ ബായിഇ ഔ മഅ്ദൂനൻ ലഹു ഫീ ബൈഇഹി വഖ്തൽ അഖ്ദ്. അൻ യകൂനൽ മബീഉ മംലൂഖൻ ലിൽ ബായിഇ അഥവാ വിൽക്കപ്പെടുന്ന വസ്തു വിൽക്കുന്നവന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. ഔ മഅ്ദൂനൻ ലഹു ഫീ ബൈഇഹി വഖ്തൽ അഖ്ദ്, അല്ലെങ്കിൽ അയാൾക്ക് അത് വിൽക്കുവാനുള്ള അനുവാദം പിന്നെ ഈ കച്ചവടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഇതാണ് നാലാമത്തെ നിബന്ധന. വിൽക്കുന്ന വസ്തു വിൽക്കുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് വിൽക്കുവാനുള്ള അനുവാദം ആ വിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ നിബന്ധന. കാരണം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആളുകൾ തന്റെ അരികിലേക്ക് വന്ന് പല വസ്തുക്കളും ആവശ്യപ്പെടും. അപ്പൊ എന്റെ കയ്യിൽ അത് ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ഞാനത് അവർക്ക് വിൽക്കുകയും മറ്റു വല്ല സ്ഥലത്ത് നിന്ന് ഞാനത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബിഅ മാ ലൈസ ഇൻദക, നീ നിന്റെ കയ്യിലില്ലാത്തത് വിൽക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായും അത് വാങ്ങിക്കുകയും അത് താൻ കൈപ്പറ്റുകയും ചെയ്തതിനു ശേഷമാണ് വിൽക്കേണ്ടത്. നമുക്കറിയാം അതിന്റെ മിൽക്കിയ അഥവാ ഉടമസ്ഥാവകാശം, ആ ഉടമസ്ഥാവകാശം ഒരാൾക്ക് ലഭിച്ചാൽ അപ്പോഴാണ് അയാൾക്കത് വിൽക്കൽ അനുവദനീയമായി മാറുന്നത്. സ്വാഭാവികമായും ഒരു വസ്തു ഒരാൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ മുഴുവൻ പണവും കൊടുത്ത് വാങ്ങിയെന്ന് വരാം, ചിലപ്പോൾ അയാൾ കടമായിട്ട് വാങ്ങിയെന്ന് വരാം. പക്ഷെ ഏത് രൂപത്തിലാണെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം അഥവാ അയാൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് വിൽക്കേണ്ടത്. ഇതാണ് ഇവിടെ ഷറഈയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അഥവാ മിൽക്കിയ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. അതിന് ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് വിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ ചെയ്യാറുള്ള ടോക്കൺ കൊടുത്തിട്ടുള്ള രൂപമുണ്ട്. അഥവാ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആരെങ്കിലും സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ പൈസ ടോക്കൺ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ പൈസ അവിടെ കൊടുത്തിടും. അങ്ങനെ ആ ചെറിയ പൈസ അവിടെ കൊടുത്തിട്ടതിന് ശേഷം ഇൻഷാള്ള അഡ്വാൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദമായ നിയമങ്ങൾ നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പഠിക്കും ഇൻഷാള്ള. അപ്പോ അങ്ങനെ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ടോക്കൺ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യും, അത് വാങ്ങിക്കുവാനുള്ള വല്ല ആളെയും അന്വേഷിക്കുകയും അങ്ങനെ അത് മറച്ചു വെക്കുകയും ചെയ്യുന്ന രീതി, എന്നിട്ട് ആ ലാഭെടുത്ത് ബാക്കി പൈസ ആ ഉടമസ്ഥതിന് കൊണ്ടുപോയി അടക്കുകയും ചെയ്യുന്ന രീതി നമുക്ക് നാട്ടിൽ കാണാവുന്നതാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ ഇസ്ലാമികമായി അത് അനുവദനീയമല്ല. മറിച്ച് അനുവദനീയമാകണമെങ്കിൽ ഇവിടെ ശരിക്ക് ശ്രദ്ധിക്കണം, ഒരു ആ രൂപത്തിലുള്ളപ്പോൾ ഒരു സ്ഥലം ഇസ്ലാമിൽ ഒരാൾ മറ്റൊരാൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കൊടുത്തു എന്നുള്ളത് എങ്ങനെയാണ്, ആ സ്ഥലം മറ്റേ ആൾക്ക് വേണ്ടി ഇയാൾ ഒഴിഞ്ഞുകൊടുക്കുക, അഥവാ ആ സ്ഥലത്ത് നിന്ന് പിന്നെ ഇവര് രണ്ടുപേരെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഒരു കരാറോ, അതല്ലെങ്കിൽ സ്വാഭാവികമായും ആ വീടാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തുള്ള തന്റേതായ വസ്തുക്കളും കാര്യങ്ങളൊക്കെ മാറ്റി ആ സ്ഥലം ഇയാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇയാളത് ശരിക്കും ഞാൻ ആ വസ്തു മറ്റേ ആൾക്ക് കൊടുത്തു, ഇനി ഞാനും അയാളുമായിട്ടുള്ള ബന്ധം കടബാധ്യത മാത്രമാണ്, സ്ഥലത്തിന്റെ വിൽപ്പന കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതിലാണെങ്കിൽ മാത്രമാണ്, എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമാണ് അവിടെ എനിക്ക് അത് മറിച്ച് മറ്റൊരാൾക്ക് വിൽക്കാനുള്ള അനുവാദമുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണോ എന്നുള്ളത്, അഥവാ രജിസ്റ്റർ ചെയ്ത് അതിന്റെ ആധാരം എന്റെ പേരിലേക്ക് ആക്കൽ നിർബന്ധമാണോ എന്നുള്ളത്. സാധാരണ നിലക്ക് നമ്മൾ ആളുകളോട് അങ്ങനെ ഈ ആധാരം മാറ്റുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി പറയാറുള്ളത് ഒരു നാട്ടുനടപ്പനുസരിച്ച് അതിന്റെ പിന്നെ ഒരു ലീഗലായി അതിന്റെ ഉടമസ്ഥാവകാശം ഒരാളെ കൈക്ക് എത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. അഥവാ ഉടമസ്ഥാവകാശം മാറി എന്നുള്ളത് ഉറപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണെന്ത് യഥാർത്ഥത്തിൽ ഈ ആധാരവും എഴുത്തുമൊക്കെ. പക്ഷെ ഇസ്ലാമികമായി ഒരു പിന്നെ ഉടമസ്ഥാവകാശം മാറണമെങ്കിൽ എന്തില്ല, ഉടമസ്ഥാവകാശം മാറണമെങ്കിൽ അവിടെ പിന്നെ ഈ ആധാരം എഴുതണം എന്നുള്ളത് നിർബന്ധമല്ല. അഥവാ കർമ്മശാസ്ത്രത്തിൽ ആധാരം എഴുതിയാലേ ഉടമസ്ഥാവകാശം മാറുള്ളൂ എന്നുള്ളൊരു നിയമം നമുക്കില്ല. അപ്പോ അത് വേണമെങ്കിൽ അവർക്ക് രണ്ടുപേരെ സാക്ഷി നിർത്തി ഒരു പേപ്പറിൽ അല്ലാതെ എഴുതാം, പിന്നെ ലീഗലി ആയിട്ട് മറ്റോ ഒക്കെ പിന്നെ തന്നെ സ്റ്റാമ്പ് പേപ്പറിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒരു മുദ്രപത്രത്തിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം, കരാർ എഴുതാം. അതല്ലെങ്കിൽ ഈ വസ്തുവിൽ നിന്ന് തന്റെ അവകാശങ്ങളൊക്കെ വിട്ട് ഈ വിൽക്കുന്ന ആൾ വാങ്ങിക്കുന്ന ആൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം. ആ വസ്തു ഒഴിഞ്ഞു കൊടുത്താലാണ് ആ വാങ്ങിച്ച ആൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുക, മറിച്ചു വിൽക്കാനുള്ള അനുവാദമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് അകാറ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ ബിൽഡിങ്ങുകൾ അതിനൊക്കെ നമ്മൾ ഷറഇൽ ഒരാള് അയാളത് കൈപ്പറ്റി എന്നുള്ളതിനുള്ള മാനദണ്ഡമായി നമ്മൾ പറയാറുള്ളത് തഹ്ലിയ. തഹ്ലിയ എന്ന് പറഞ്ഞാല് ഒഴിഞ്ഞൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ ടോക്കൺ കൊടുത്തുകൊണ്ട് മാത്രം കച്ചവടം ചെയ്യാനുള്ള അനുവാദമോ പിന്നെ ഇസ്ലാമികമായിട്ടുള്ള അത് അനുവദനീയമായി തീരുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് അത് അനുവദനീയമായി തീരുന്നത് അയാൾക്ക് ആ വസ്തു ഇയാൾ വാങ്ങിക്കുകയും മറ്റേയാൾ അത് വിൽക്കുകയും ഇയാൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ് വിൽക്കുവാനുള്ള അധികാരം ലഭിക്കുന്നത്. സ്വാഭാവികമായും ആ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന്റെ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിറ്റ ആളും വാങ്ങിച്ച ആളും തമ്മിൽ കടബാധ്യതയാണ് പിന്നീട് ഉണ്ടാകുക. അപ്പൊ അഡ്വാൻസ് കൊടുത്താൽ എന്ത് പറയില്ല അതിന്? നമ്മൾ കച്ചവടം നടന്നു എന്ന് പറയുകയില്ല. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിൽക്കുന്ന സന്ദർഭത്തിൽ ആ വസ്തു എന്തായിരിക്കണം? ആ വസ്തു തന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരു ഇസ്തിസ്ന ഉണ്ട്. ഒരു വിഷയത്തെ നമ്മൾ പിന്നെ മാറ്റി നിർത്തുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമുക്കറിയാം സലം ഇസ്തിസ്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപത്തിലുള്ള ഇടപാടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച അത് സ്വാഭാവികമായും ഈ കരാറിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഈ വസ്തു ഉണ്ടാവൂല. അപ്പൊ ആ വസ്തു എന്ത് ചെയ്യും? ഇയാൾ കൃത്യമായി ആ വസ്തു പിന്നെ ഈ വാങ്ങിക്കുന്ന ആൾ ആ വസ്തുവിന്റെ വിശേഷണങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുകയും കച്ചവടക്കാരൻ അതനുസരിച്ചിട്ടുള്ള വസ്തു ഇന്ന സമയത്ത് അയാൾക്ക് കൈമാറും എന്ന് കരാറിലേർപ്പെടുകയും അതിന്റെ പണം മുൻകൂട്ടി പണം കൈപ്പറ്റുകയും ചെയ്യുക, അതിനാണ് എന്തു പറയുക പിന്നെ ബൈഅസ്സലം എന്ന് പറയാം. അപ്പൊ അതിൽ മജ്ലിസിൽ അഖ്ദിൽ വെച്ച് അഥവാ അവർ ഈ കരാറിലേർപ്പെടുന്ന പിന്നെ സന്ദർഭത്തിൽ തന്നെ അതിന്റെ പണം കൈപ്പറ്റും, പക്ഷെ വസ്തു പിന്നീടാണ് കൊടുക്കുക. ആ വസ്തു പിന്നീട് ഒരു നിശ്ചിതമായ സമയത്ത് കൊടുക്കുക. ഇൻഷാല്ലാ സലമുമായി ബന്ധപ്പെട്ട് ഇസ്തിസ്നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം വിഷയങ്ങൾ ഇൻഷാല്ലാ അതിന്റെ ബാബിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇവിടെ അത് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം വക്കാല എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഞാൻ ഒരാളെ തൗക്കീൽ ചെയ്യാം ഒരു വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൂലിക്ക് നിർത്തുക, പിന്നെ വക്കാല ബി ഉജ്റ. അപ്പൊ ഞാൻ ഒരാളെ കൂലിക്ക് ഈ വസ്തു വിൽക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് ആ വസ്തു വിൽക്കുവാനുള്ള അധികാരമുണ്ട്. അയാൾക്ക് ഞാൻ എന്താണോ അയാളുടെ കൂലിയായി നിശ്ചയിക്കുന്നത് അതാണ് അതിലുണ്ടാവുക, ലാഭമല്ല. മനസ്സിലായില്ലേ? കച്ചവടമാകുമ്പോൾ അവിടെ ലാഭമാണ് ഉണ്ടാവുക. ഇവിടെ ഈ വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൂലിയായി ഞാൻ എന്താണോ നിശ്ചയിക്കുന്നത് അതാണ് അയാൾക്ക് ലഭിക്കുക. അഞ്ചാമത്തെ നിബന്ധന, കച്ചവടത്തിന്റെ അഞ്ചാമത്തെ നിബന്ധന, അയ് യകൂനൽ മബീഉ മഅലൂമൻ ലിൽ മുതആഖിദൈനി ബിറുഅ്യ ഔ സിഫ. അയ് യകൂനൽ മബീഉ മഅലൂമൻ ലിൽ മുതആഖിദൈനി ബിറുഅ്യത്തിൻ ഔ സിഫ. വിൽക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. ആർക്കൊക്കെ? വിൽക്കുന്നവനും വാങ്ങിക്കുന്നവനും. അഥവാ ഈ കരാറിലേർപ്പെടുന്ന ഇരു കക്ഷികൾക്കും വിൽക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ബിറുഇയത്തിൻ, അത് നേരിൽ കണ്ടിട്ടോ ഔ സിഫ, അല്ലെങ്കിൽ അതിന്റെ വിശേഷണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ബൈഅസ്സലം, അതിൽ വസ്തു ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് ആ വസ്തുവിന്റെ വിശേഷണങ്ങളെ പറയാൻ പറ്റുള്ളൂ. ആ വസ്തു ഇന്ന ഇന്ന രൂപത്തിലുള്ള വസ്തുവായിരിക്കും, ആ വസ്തുവിന്റെ പിന്നെ അത് ഇന്ന രാജ്യത്തുണ്ടാക്കിയ വസ്തുവായിരിക്കും. ഇങ്ങനെ ആ വസ്തുവിന്റെ വിലയിൽ ബാധകമാകുന്ന എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളെല്ലാം കൃത്യമായി നിർണയിക്കപ്പെടണം. വസ്തു നമ്മൾ നേരിൽ കാണുന്നില്ലെങ്കിൽ. അപ്പൊ ഒന്നുകൂടി ആവർത്തിക്കാണ്, വിൽക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ആ വസ്തു നേരിൽ കണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ ആ വസ്തുവിനെ പറ്റിയുള്ള വിശേഷണം വഴിയോ, അതോ വിശേഷണം വഴിയോ നേരിൽ കണ്ടുകൊണ്ടോ വസ്തുവിനെ സംബന്ധിച്ച് കരാറിലേർപ്പെടുന്ന ആൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പോ ഇവിടെ നമ്മൾ വിശേഷണം വഴി അറിയാം, നേരിൽ കണ്ടിട്ട് അറിയാം എന്നുള്ളത് നമുക്കറിയാം. നമുക്കൊരു വസ്തു കണ്ട് ആ വസ്തുവിന്റെ കുറിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടെടുക്കാം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വസ്തു കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നിടത്ത് ചിലപ്പോൾ വസ്തു ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കരാറ് നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വസ്തു ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഞാൻ എന്റെ കൈവശമുള്ള ഒരു വസ്തു ചിലപ്പോൾ ഞാൻ ഒരാൾക്ക് വിൽക്കുമ്പോൾ ആ വസ്തു ആ കരാറ് നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അവിടെ ഞാൻ അയാൾക്ക് വിൽക്കുമ്പോൾ ആ വസ്തുവിന്റെ വിലയിൽ, നമ്മളൊരു വസ്തുവിന്റെ വില നിർണയിക്കുമ്പോൾ അതിൽ ആ വില കൂടാനും കുറയാനൊക്കെ കാരണമാകുന്ന രൂപത്തിലുള്ള വിശേഷണങ്ങളുണ്ടല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഒരു കാറാണെന്ന് വിചാരിക്കാം. ആ കാറിന്റെ മോഡൽ ഏത് വർഷത്തെ മോഡലാണ്, അതിന്റെ നിറം എന്താണ്, അതിന്റെ ഇന്റീരിയർ ഏത് രൂപത്തിലുള്ളതാണ്, അത് ഏത് രാജ്യത്തുള്ള കാറാണ്, ഏത് കമ്പനീന്റെ കാറാണ്, ഇപ്പൊ ടൊയോട്ട ആണെങ്കിൽ ടൊയോട്ട, അപ്പൊ ഓരോന്നിനും വേറെ വേറെ പ്രൈസുകളാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്വാഭാവികമായി ആ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള വിലയിൽ ബാധകമായി വരുന്ന എല്ലാ വിശേഷണങ്ങളും എന്ത് ചെയ്യണം, വാങ്ങിക്കുന്ന ആളും ഈ വിൽക്കുന്ന ആൾക്കും അറിവ് ഉണ്ടായിരിക്കണം. എന്നാൽ ചിലപ്പോൾ ആ കാറിന്റെ ഡോറിന് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രൂ ഏതാണ്, പിന്നെ അങ്ങനെയുള്ള അതിന്റെ ബൾബ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യൂല, അത് അതിന്റെ വിലയിൽ ബാധകമായി വരും, നമ്മൾ കണക്കിലെടുക്കാത്തൊരു സംഗതിയാണ്. അപ്പൊ അത്തരത്തിൽ ആളുകൾ സാധാരണ നിലയ്ക്ക് കച്ചവടത്തിൽ കണക്കിലെടുക്കാത്ത അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യൂല, അത്തരം കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ബാധകമായി വരും. ഇപ്പൊ നമ്മൾ വീട്, അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ വീട് ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട്, ഇപ്പൊ ഒരാള് അയാൾക്ക് വീട് ആവശ്യമുണ്ട്, അപ്പൊ വീട് ഒരാളുടെ കയ്യിൽ, ഇപ്പൊ വീട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഉണ്ടാക്കാൻ പോണുള്ളൂ, പക്ഷെ ആ ഉണ്ടാക്കാൻ പോണ വീട് ഞാൻ നേരത്തെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്ന വീട്, അതാണ് നമ്മൾ ഇസ്തിസ്ന എന്ന് പറഞ്ഞ നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ ആ വീടിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിശേഷണങ്ങളും കൃത്യമായി നേരത്തെ തന്നെ പരസ്പരം ധാരണ ഉണ്ടായിരിക്കണം, അഥവാ പിന്നീട് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ നിബന്ധനയുടെ, പിന്നെ ഈ നിബന്ധന വെക്കാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായി ഇസ്ലാമികമായ ഒരു കച്ചവടത്തിൽ വിൽക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ചിട്ട് ആർക്കൊക്കെ ധാരണയുണ്ടാകണം, വിൽക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും കൃത്യമായ ധാരണയുണ്ടാകണം. ഒന്നുകിൽ ആ വസ്തു നേരിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വിലയിൽ ബാധകമാകുന്ന വിശേഷണങ്ങളെപ്പറ്റി കൃത്യമായ അറിവ് കൊണ്ടോ അവർക്ക് എന്തുണ്ടാവണം, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. ആറാമത്തെ നിബന്ധനയായിട്ടുള്ളത് അയ്യക്കൂനസമനു മഅലൂമൻ, അതിന്റെ വില കൃത്യമായി നിർണയിക്കപ്പെടണം, അപ്പോൾ അതിന്റെ വില എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ പരസ്പരം കച്ചവടം നടക്കുമ്പോൾ വില എന്താന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാതെ അവസാനം പിന്നീട് പ്രശ്നം ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവരുത്. അപ്പോൾ ഒരു വസ്തു കച്ചവടമാവുകയാണെങ്കിൽ അതിന്റെ വില കൃത്യമായി നിർണയിക്കപ്പെടണം എന്നർത്ഥം. ഏഴാമത്തെ നിബന്ധന അയ്യക്കൂനൽ മബീഉ മഖ്ദൂറൻ അലാ തസ്ലീമിഹി, അഥവാ ഈ വിൽക്കപ്പെടുന്ന വസ്തു അത് വാങ്ങിക്കുന്ന ആൾക്ക് കൈമാറാൻ സാധിക്കണം, അഥവാ സാധിക്കും എന്ന് ഉറപ്പുള്ള വസ്തുവാണെങ്കിൽ വിൽക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഒരു കാറ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം, എന്റെ ഒരു കാറ് കളവ് പോയിട്ടുണ്ട്, ആ കളവ് പോയ കാറ് എനിക്ക് ഒരാൾക്ക് വിൽക്കാൻ പാടില്ല, മനസ്സിലായോ? കാരണം ആ കളവ് പോയ കാർ എവിടെയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇയാൾക്ക് ഞാൻ ആ കാറ് വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കാറ് എനിക്ക് ഇയാൾക്ക് കണ്ടെത്തി ഈ വാങ്ങിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പോ എനിക്ക് ആ ഒരു ഘട്ടത്തിൽ പിന്നെ വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോ മത്സ്യം കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അപ്പം മത്സ്യം അവർക്ക് പിന്നെ അവർ പിടിച്ചിട്ടില്ല, അപ്പം പിടിക്കുന്നതിന് മുന്നേ സമുദ്രത്തിലുള്ള മത്സ്യം എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, കാരണം അത് കിട്ടോ കിട്ടൂല എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ വായുവിൽ പറക്കുന്ന കിളികളാണെങ്കിൽ, പക്ഷികളാണെങ്കിൽ, ആ പക്ഷീനെ കച്ചവടം ചെയ്യാൻ പാടില്ല, അതിനെ പിടിക്കാതെ കച്ചവടം ചെയ്യാൻ പാടില്ല, കാരണം അത് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഓടിപ്പോയ ഒട്ടകം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ എന്റെ കയ്യിൽ നിന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരാൾ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു അന്യായമായി പിടിച്ചെടുത്തു എന്ന് വിചാരിക്കുക, അതിനാണ് നമ്മൾ അറബിയിൽ ഗസ്ബ് എന്ന് പറയാം. ഗസ്ബ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്റെ കയ്യിൽ നിന്ന് അന്യായമായി ഒരു എന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു പിടിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ ഒരാൾ എന്റെ കയ്യിൽ നിന്ന് ഗസ്ബ് ചെയ്തുകൊണ്ട് ഒരു ഒരു മുതൽ ഒരു വസ്തു അയാൾ കൈവശപ്പെടുത്തി എന്ന് വിചാരിക്ക, എന്നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കൂല. ഓക്കെ, ഞാൻ വായിഫാണ്, ദുർബലനാണ്, അയാൾ കുറച്ച് ശക്തിയുള്ള ആളാണ്, അയാൾ കുറച്ച് പിടിപാടുള്ള ആളാണ്, അയാളെ കയ്യിൽ നിന്ന് എന്റെ മുതല് എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂല. അപ്പൊ ഞാന് എന്ത് ചെയ്യാണ്, അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന അതിനുള്ള കഴിവുള്ള ഒരാൾക്ക്, അയാൾക്ക് ആ സംഗതി അറിഞ്ഞുകൊണ്ട് ഞാൻ അയാൾക്ക് ആ വസ്തു വിൽക്കണം. അതായത് എന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണ്, പക്ഷെ എന്റെ കയ്യിലല്ല ഇപ്പോൾ ഉള്ളത്. എന്റെ കയ്യിൽ നിന്ന് മറ്റൊരാൾ അത് തട്ടിയെടുത്തിട്ട് അയാളുടെ കയ്യിലുള്ളത്, എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ കഴിയില്ല. പക്ഷേ ഞാനിപ്പോ വിൽക്കുന്ന ആൾക്ക്, എന്റെ കയ്യിൽ നിന്ന് ആ വസ്തു വാങ്ങിക്കുന്ന ആൾക്ക്, ആ തട്ടിയെടുത്ത ആളുടെ കയ്യിൽ നിന്നും ആ വസ്തു പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ എനിക്ക് ആ ഒരു ഘട്ടത്തിൽ അത് വിൽക്കാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ആ വിഷയത്തിൽ അതിന്റെ ഒരുപാട് മസായിലുകൾ, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഒരുപാട് മസായിലുകൾ നമുക്ക് കടന്നു വരുന്നതായി കാണാം. പിന്നെ ഇതിലുള്ള ഓരോ നിബന്ധനകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലാസിന്റെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഷാല്ലാ ഭാവിയിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നും വിശദീകരിച്ചിട്ടുള്ള ക്ലാസുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഇൻഷാല്ലാ എടുക്കാം, പഠിക്കാം. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ ഹ്രസ്വമായി, ലളിതമായി, എന്ത് ചെയ്യാണ്, ലളിതമായി ഫിഖ്ഹിയായ കിതാബുൽ ബുയൂഉമായി ബന്ധപ്പെട്ട നിയമങ്ങളെ വളരെ ലളിതമായി ഒരു ഒരു പിന്നെ ധാരണ ഉണ്ടാക്കിയെടുക്കുക, ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ കുറച്ച് വിശദീകരണം കുറച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഭാവിയിൽ നമുക്ക് കുറച്ചും കൂടെ വിശദീകരണമുള്ള ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഷയങ്ങൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ നിബന്ധനകളും നമ്മൾ എന്ത് ചെയ്തു, എല്ലാ നിബന്ധനകളും നമ്മൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. ആ നിബന്ധനകൾ ഒന്നുകൂടി ഒരു ഓർഡറിൽ പറയാണ് നിങ്ങൾക്കൊന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, വിൽക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും തമ്മിൽ പരസ്പരമുള്ള തൃപ്തി, അത് ആ തൃപ്തി നമുക്ക് അനുവദനീ, ആ തൃപ്തി ആവശ്യകരമല്ലാതെ വരുന്ന ഒരൊറ്റ ഘട്ടമുള്ളത് ശറഈയായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരാളെ വിൽക്കാനോ വാങ്ങിക്കാനോ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രം. നമ്മൾ പറഞ്ഞല്ലോ മഹ്ജൂറിന്റെ വിഷയമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. രണ്ടാമത്തത്, യകൂൻ അൽ ആഖിദു ജായിസു തസറുഫ് ബി അൻ യകൂന കുല്ലു മിൻഹുമ ഹുറൻ മുക്കല്ലഫൻ റഷീദൻ. അഥവാ ഈ കരാറിൽ ഏർപ്പെടുന്ന ഇരു കക്ഷികളും ശറഈയായി സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇടപെടുവാൻ അനുവാദമുള്ളവരായിരിക്കണം. മൂന്നാമത്തതായി, വിൽക്കപ്പെടുന്ന വസ്തു മുബാഹായിരിക്കണം, അതിന്റെ മൻഫഅത്തുള്ള വസ്തുവായിരിക്കണം, അഥവാ ഉപകാരമുള്ളതും ഹലാലായ ഉപകാരമുള്ളതുമായ വസ്തുവായിരിക്കണം. നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, യകൂൻ അൽ മബീഉ മംലൂഖൻ ലിൽ ബായിഉ, വിൽക്കുന്ന ആൾക്ക് ആ വിൽപ്പന നടക്കുന്ന സമയത്ത് അത് അയാളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം, വിൽക്കപ്പെടുന്ന വസ്തു അയാളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. أو مأذونا له في بيعه وقت العقد അല്ലെങ്കിൽ ആ വിൽക്കപ്പെടുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുവാനുള്ള പിന്നെ അനുവാദം ലഭിച്ച ആളായിരിക്കണം. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അയാൾ കൂലിക്ക്, അഥവാ അയാളെ ഒരു നിശ്ചിത കൂലി നിശ്ചയിച്ചുകൊണ്ട് അത് വിറ്റുകൊടുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമേ ആ ഒരു ഘട്ടത്തിൽ അയാൾ ആവുകയുള്ളൂ. അഞ്ചാമത്തത്, അയ്യക്കൂൻ അൽ മബീഉ മഅലൂമൻ ലിൽ മുതആഖിദൈനി ബിറുഇയതിൻ ഔ സിഫ. അഥവാ വിൽക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് കൃത്യമായ അറിവ് ഈ കരാറിൽ ഏർപ്പെടുന്ന വിൽക്കുന്നവനും വാങ്ങിക്കുന്നവനും ഉണ്ടായിരിക്കണം. ഒന്നുകിൽ വസ്തു നേരിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വസ്തുവിന്റെ വിലയിൽ ബാധകമാകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമുണ്ടോ ആ വിശേഷണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് കൊണ്ടോ എന്തായിരിക്കണം, ആ വസ്തുവിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ ആർക്കുണ്ടാവണം, വ്യക്തമായ ധാരണ നമുക്ക് പിന്നെ ഈ ഇടപാടിൽ ഏർപ്പെടുന്ന ആൾക്കുണ്ടായിരിക്കണം. ഇവിടെ ഒരു വിഷയം കൂടി സൂചിപ്പിക്കുകയാണ്, നമുക്കറിയാം ഇന്ന് നമ്മളിപ്പോ പലപ്പോഴും നെറ്റിലൊക്കെയാണ് നമ്മൾ വസ്തു വാങ്ങുക. അപ്പോൾ കച്ചവടം നടത്തുന്നത് നമ്മൾ പിന്നെ സ്വാഭാവികമായും ഒരു ഒരു വെബ്സൈറ്റിൽ വിൽക്കാൻ വെച്ചൊരു വസ്തു, അപ്പൊ ആ വസ്തുവിന്റെ അതിന്റെ വിലയുമായി ബന്ധപ്പെട്ട് ബാധകമാകുന്ന എല്ലാ അതിന്റെ ഡീറ്റെയിൽസും അവരതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല് ഒരു ഒരു വസ്തു നമ്മൾ സാധാരണ നിലയ്ക്ക് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോ അതാണ് നമ്മൾ ആ വസ്തു നമ്മൾ നേരിൽ കാണുന്നില്ല. അപ്പോ വസ്തു ഒന്നുകിൽ നേരിൽ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായ വിശേഷണങ്ങൾ വഴി അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവുക എന്നുള്ളത്. കാരണം ഇതെല്ലാം പിന്നീട് കച്ചവട ശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ തർക്കങ്ങളും ഉണ്ടാവാതിരിക്കാനാണ്. അതേപോലെ തന്നെ ആറാമത്തെ നിബന്ധനയായി പറഞ്ഞിട്ടുള്ളത് അയ്യക്കൂനസ്സമനു മഅലൂമൻ, കൃത്യമായി അതിന്റെ വില എത്രയാണ് എന്നുള്ളത് വിൽക്കുന്ന സമയത്ത് ഇരു കൂട്ടർക്കും അറിയണം. അതിന്റെ വില എത്രയെന്നുള്ളത് അത് നിശ്ചയിച്ചിട്ടായിരിക്കണം കച്ചവടം നടക്കേണ്ടത്. അതേപോലെ തന്നെ ഏഴാമത്തെ നിബന്ധന അയ്യക്കൂനൽ മബീഉ മഖ്ദൂറൻ അലാ തസ്ലീമിഹി, ആ വസ്തു എപ്പോഴാണ് നമ്മൾ പിന്നെ ആ വസ്തു ഈ വാങ്ങിക്കുന്ന ആൾക്ക് നൽകേണ്ടത്, ആ വാങ്ങിക്കുന്ന ആൾക്ക് നൽകാൻ നമുക്ക് കഴിയുന്ന വസ്തുവായിരിക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് പിന്നെ അയാൾക്ക് നൽകാൻ കഴിയാത്തൊരു വസ്തു നമ്മളുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ പോലും നമുക്ക് വിൽക്കാൻ പാടില്ല. നമ്മളെ അടുത്ത് നിന്ന് ഒരാൾ പിന്നെ കളവ് പോയ കാറ്, ആ കാറ് എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, പക്ഷെ എനിക്ക് ആ കാറ് എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരാൾക്ക് കച്ചവടാക്കാൻ എനിക്ക് മാർഗമില്ല. സ്വാഭാവികമായും ആ കാറ് ആ വാങ്ങിക്കുന്ന ആൾക്ക് ഏതെങ്കിലും നിലക്ക് അയാൾക്കത് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ എനിക്ക് സാധിക്കാത്ത പക്ഷം എനിക്ക് ആ കച്ചവടം നടത്താൻ പാടില്ല. അപ്പൊ ഇത്രയുമാണ് ഏഴ് നിബന്ധനകൾ. നമ്മൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു കച്ചവടം ശരിയായ കച്ചവടമാകുവാൻ ആവശ്യമായി വരുന്ന നിബന്ധനകളെ സംബന്ധിച്ച് നമ്മളിപ്പം ചെയ്തു വിശദീകരിച്ചു. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അതിൽ നമ്മൾ ഹലാലായ കസ്ബിനെ കുറിച്ച്, അതേപോലെ തന്നെ ഹറാമായ കസ്ബ്, അത് നമ്മൾ എന്ത് ചെയ്യും, അത് പിന്നെ ഒരാൾ ഇന്നെ തൗബ ചെയ്താൽ അതിലെന്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഈ കച്ചവടം നടക്കാൻ അതിന്റെ സ്വീകത്ത് എന്താണ്, ഏത് രൂപത്തിലാണ് കച്ചവടം നമ്മൾ നടന്നു എന്ന് പറയുക, അതിന് പ്രത്യേകം വാക്കുകൾ ഉച്ചരിക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് അതിന്റെ ശറഈയായ മാനദണ്ഡം തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വജസാകുമുല്ലാഹു ഖൈറാ.